ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ചർച്ചകൾക്ക് വേദിയായി ലോക്സഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചർച്ചകൾക്ക് മറുപടി നൽകും. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷിന് അഭിനന്ദനമർപ്പിച്ച് പാർലമെന്റ്. സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 29-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഉടൻ തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്കായി പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കാൻ മന്ത്രിതല യോഗത്തിൽ തീരുമാനം. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ പഞ്ചാബ് FCയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഭരണഘടനയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ചർച്ചകൾക്ക് വേദിയായി ലോക്സഭ. ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഭരണഘടന രാഷ്ട്രനിർമ്മാണത്തിന് മാർഗമൊരുക്കുന്നതായി ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഭരണഘടനാ സുരക്ഷാ കവചമാണെന്നും സർക്കാരുകളെ രൂപപ്പെടുത്താനും മാറ്റാനുമുള്ള അധികാരം ഇത് ജനങ്ങൾക്ക് നൽകുന്നുണ്ടെന്നും കോൺഗ്രസ് MP പ്രിയങ്കാ ഗാന്ധി വ്യക്തമാക്കി. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, തൃണമൂൽ MP കല്യാൺ ബാനർജി, കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് തുടങ്ങി ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും നിന്നുള്ള നിരവധി അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചർച്ചകൾക്ക് മറുപടി നൽകും. അതേസമയം സഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള പ്രതിപക്ഷ നീക്കവുമായി ബന്ധപ്പെട്ട ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക ചെസ് ചാമ്പ്യനും ഇന്ത്യയുടെ അഭിമാന താരവുമായ ഡി ഗുഗേഷിന് അഭിനന്ദനവുമായി പാർലമെന്റ്. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ എന്ന നിലയിലെ ഗുഗേഷിന്റെ വിജയം 2036 ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തിന് ശക്തി പകരുമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ പറഞ്ഞു. രാജ്യത്തെ യുവാക്കൾക്ക് ഗുഗേഷിന്റെ നേട്ടം പ്രചോദനമാകുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു. മഹാകുംഭമേളയോട് അനുബന്ധിച്ച് ഉത്തർപ്രദേശിൽ 5,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു. 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് ലോകപ്രശസ്തമായ മഹാകുംഭമേള നടക്കുന്നത്. ഭരദ്വാജ് ആശ്രമം ഇടനാഴി ഉൾപ്പെടെ വിവിധ ക്ഷേത്ര ഇടനാഴികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ബംഗാൾ ഉൾക്കടലിൽ മറ്റന്നാളോടെ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നു. അച്ചൻകോവിൽ, കഴുതുരുട്ടി ആറുകളിൽ ജലനിരപ്പ് ഉയർന്നു. അലിമുക്ക് അച്ചൻകോവിൽ വനപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നീരൊഴുക്ക് കൂടിയതോടെ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. തമിഴ്നാട്ടിലുണ്ടായ ശക്തമായ മഴയിൽ ചെങ്കോട്ട ദേശീയപാതയിൽ വെള്ളം കയറി. ഗതാഗതം തടസ്സപ്പെട്ടതോടെ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. കൊല്ലം, തെന്മല, പരപ്പാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ കല്ലടയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി നാളെ പകൽ 11 മണിക്ക് ശേഷം ആവശ്യമെങ്കിൽ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുള്ളതിനാലാണ് ജാഗ്രതാ നിർദ്ദേശം. ഇന്നലെയും ഇന്നുമായി ശബരിമലയിൽ പെയ്തിറങ്ങിയത് ഈ മണ്ഡലകാലത്തെ ഏറ്റവും കനത്ത മഴ. തീർത്ഥാടകർ ജാഗ്രത പാലിക്കണമെന്നും കാനനപാതകളിൽ ഇതുവരെ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ശബരിമല ADM അറിയിച്ചു. സ്വാമി അയ്യപ്പൻ റോഡിൽ നേരിയ മണ്ണിടിച്ചിൽ ഉണ്ടായെങ്കിലും ഇത് തീർത്ഥാടനത്തെ ബാധിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
മഴയെ തുടർന്ന് തീർത്ഥാടകർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും കാനനപാതകളിൽ ഇതുവരെ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ശബരിമല ADM അരുണസ് നായർ പറഞ്ഞു. തീർത്ഥാടകരും പൊതുജനങ്ങളും പമ്പാ ത്രിവേണിയിൽ ഒഴികെ പത്തനംതിട്ട ജില്ലയിലെ നദികളിൽ ഇറങ്ങുന്നതും കുളക്കടവുകൾ ഉപയോഗിക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്ത് 2 ദിവസമായി തുടരുന്ന പ്രതികൂല കാലാവസ്ഥ തീർത്ഥാടനത്തെ സാരമായി ബാധിച്ചിട്ടില്ല. ഇന്ന് നട തുറന്നതു മുതൽ വൈകിട്ട് 4 വരെയുള്ള കണക്കുപ്രകാരം 58,822 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്.
പേപ്പാറ അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ ഉയർത്തിയ സാഹചര്യത്തിൽ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു. പേപ്പാറ ഡാമിന്റെ 4 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതവും അരുവിക്കര ഡാമിന്റെ 5 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതവുമാണ് ഉയർത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
29th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടന സമ്മേളനം പുരോഗമിക്കുകയാണ്. ചലച്ചിത്ര പ്രതിഭ ഷബാന ആസ്മി ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നു. ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായിക ആൻഹുയി മുഖ്യമന്ത്രിയിൽ നിന്നും ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഉടൻ ഏറ്റുവാങ്ങും. ചടങ്ങിനുശേഷം ഉദ്ഘാടന ചിത്രമായ ഐ ആം സ്റ്റിൽ ഹിയർ പ്രദർശിപ്പിക്കും. ഈ മാസം 20 വരെ മുഖ്യവേദിയായ ടാഗോർ ഉൾപ്പെടെ 15 തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. ചലച്ചിത്രമേളയുടെ ആസ്വാദകർക്ക് കലാപ്രകടനങ്ങളിലൂടെ ഊർജ്ജം പകരാനൊരുങ്ങി മാനവീയം വീഥി. കലാപരിപാടികൾ നാളെ ആരംഭിക്കുന്നതോടെ ചലച്ചിത്ര പ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമായി മാനവീയം മാറും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
ചലച്ചിത്രമേളയോടനുബന്ധിച്ച് നാളെ വൈകുന്നേരം 7 മണി മുതൽ മാനവീയം വീഥിയിൽ JR ദിവ്യ ആൻഡ് ബാൻഡിന്റെ പരിപാടികളോടെ കലാപരിപാടികൾക്ക് തുടക്കമാകും. തിരുവനന്തപുരം മ്യൂസിക് ഫെറ്റേണിറ്റിയുടെ മറക്കില്ലൊരിക്കലും സംഗീത പരിപാടി, പിന്നണി ഗായിക അനിത ഷെയ്ഖിന്റെ സംഗീതം, ദ്രാവിഡ, ഫംഗസ് തുടങ്ങിയ ബാൻഡുകളും, പ്രാർത്ഥനാ രതീഷ് നേതൃത്വം നൽകുന്ന മെഹ്ഫിൽ സന്ധ്യയും, സൂര്യഗാഥയുടെ ONV മെഡ്ലിയും ചലച്ചിത്രമേളയെ ജനപ്രിയമാക്കും. 50 ലോക ചലച്ചിത്രാചാര്യന്മാർക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള സിനിമ ആൽക്കമി എ ഡിജിറ്റൽ ആർട്ട് ട്രിബ്യൂട്ട് എക്സിബിഷന് നാളെ തുടക്കമാകും. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവ് ആൻഹുയി പ്രദർശനം ഉദ്ഘാടനം ചെയ്യും.
സിനിമ പ്രദർശനത്തിനിടെയുണ്ടായ തിക്കലും തിരക്കലും ഒരാൾ മരിച്ച സംഭവത്തിൽ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്ത നടൻ അല്ലു അർജുന് തെലങ്കാന ഹൈക്കോടതി 4 ആഴ്ചത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. കേസിൽ 14 ദിവസം റിമാൻഡ് ചെയ്ത കീഴ്ക്കോടതി ഉത്തരവിനെതിരെ നടൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ മാസം 4 ഹൈദരാബാദിലെ ഒരു തിയേറ്ററിൽ അല്ലു അർജുന്റെ പുതിയ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിനിടെ അപകടമുണ്ടായത്. കല്ലടിക്കോട് വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലാ കളക്ടറേറ്റിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടന്നു. അപകടമുണ്ടായ സ്ഥലത്ത് ഇന്ന് വൈകുന്നേരം മുതൽ വാഹന പരിശോധന കർശനമാക്കാനും വേഗതാ നിയന്ത്രണം ഏർപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. നാളെ RTO, ജില്ലാ പോലീസ് മേധാവി എന്നിവർ സ്ഥലം സന്ദർശിച്ച് റോഡിന്റെ വളവ് നിവർത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. പ്രദേശവാസികളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 4 വിദ്യാർത്ഥികളുടെ മരണത്തിന് ഇടയാക്കിയ അപകടത്തിൽ ലോറി ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. മലപ്പുറം പൊന്നാനിയിൽ പരീക്ഷ കഴിഞ്ഞ് നടന്നുപോവുകയായിരുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാർ ഇടിച്ചുകയറി 5 പേർക്ക് പരിക്ക്. പൊന്നാനി AV ഹൈസ്കൂളിന് സമീപത്താണ് അപകടം. കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റി. 2 പേർക്ക് സാരമായ പരിക്കുണ്ട്. എടപ്പാൾ ഭാഗത്തേക്ക് പോകുന്ന കാർ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മുൻ പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ 3rd പ്രതി MK നാസറിന്റെ ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. പ്രതിക്ക് ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ പഞ്ചാബ് FC നേരിടും. രാത്രി 7:30 ജാർഖണ്ഡിലെ JRD ടാറ്റ സ്പോർട്സ് കോംപ്ലക്സിലാണ് മത്സരം. സംസ്ഥാനത്തെ Type 1 Diabetes ബാധിതരായ മുഴുവൻ കുട്ടികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്താൻ ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലോ സ്റ്റേറ്റ് സെക്യൂരിറ്റി മിഷന്റെ മിഠായി പദ്ധതിയിലോ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പാക്കാനാണ് കമ്മീഷൻ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. വയനാട് ഉരുൾപൊട്ടൽ ബാധിതർക്ക് കേന്ദ്ര സഹായം വൈകിയെന്നാരോപിച്ച് CPI നാളെ പ്രതിഷേധ സമരം സംഘടിപ്പിക്കും. നാളെ വൈകുന്നേരം എല്ലാ ബ്രാഞ്ച് ലോക്കൽ കേന്ദ്രങ്ങളിലും പന്തംകൊളുത്തി പ്രകടനം നടത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. വയനാട് പുനരധിവാസത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വീഴ്ച പറ്റിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്ന് മേപ്പാടി മുതൽ കൽപ്പറ്റ വരെ പ്രതിഷേധ മാർച്ച് നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ ഭരണഘടനയുടെ 75 വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ചർച്ചകൾക്ക് വേദിയായി ലോക്സഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചർച്ചകൾക്ക് മറുപടി നൽകും. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുകേഷിന് അഭിനന്ദനമർപ്പിച്ച് പാർലമെന്റ്. സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 29th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്കായി പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കാൻ മന്ത്രിതല യോഗത്തിൽ തീരുമാനം. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ പഞ്ചാബ് FC നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.